ഇന്ദ്രിയ കരുത്തം തന്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ? മനുഷ്യന്റെ അത്ഭുത കൃത്യങ്ങളിൽ ബോധപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി. അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഔഷധ നിർമ്മാതാവ് അത് ഉപയോഗിച്ച് നിശ്ചിതമുണ്ടാക്കുന്നു. അവസ്ഥയെ പ്രവർത്തികൾക്ക് അന്തമില്ല. ഭൂമുഖത്ത് അവിടുന്ന് ആരോഗ്യം വ്യാപിപ്പിക്കുന്നു. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. നീ തെറ്റുകൾ തിരുത്തി നേരായിരം മാർഗത്തിലേക്ക് തിരികുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. സുരബിലബലിയും സ്മരണാംശമായി നേർത്ത മാവ് സമർപ്പിക്കുക. കാഴ്ച വസ്തുക്കളിൽ കഴിവിനൊത്ത് എണ്ണ പകരുക. വൈജ്ഞാർഹമായ സ്വർണം നൽകുക. ഭർത്താവാണ് അവനെ നിയോഗിച്ചത്. അവനെ ഉപേക്ഷിക്കരുത്. അവനെ കൊണ്ട് നിനക്ക് ആവശ്യമുണ്ട്. വിജയം വൈദ്യന്റെ കൈകളിൽ സ്ഥിതി ചെയ്യുന്ന അവസരമുണ്ട്. രോഗം നിർണയിച്ച് സുഖപ്പെടുത്തി ജീവൻ രക്ഷിക്കാൻ അവിടുത്തെ അനുഗ്രഹത്തിനു വേണ്ടി അവനും കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവിന് മുമ്പിൽ പാപം ചെയ്യുന്നവന് വൈദ്യസഹായം തേടേണ്ടി വരും. മകനെ, മരിച്ചവനെ ഓർത്ത് കരയുക. കഠിന വേദന ഉണ്ടെന്ന പോലെ വിലപിക്കുക. അവന്റെ മൃതദേഹം സമർഹമായി സംസ്കരിക്കുക. അതിൽ ഉദാസീനത കാണിക്കരുത്. അതിന്റെ കരച്ചിൽ വേദനാപൂർണവും വിലാപം തീക്ഷ്ണതയുള്ളതുമായിരിക്കട്ടെ. ആരും ആക്ഷേപിക്കാതിരിക്കാൻ അവന്റെ യോഗ്യതയ്ക്കനുസൃതം ഒന്നോ രണ്ടോ ദിവസം ദുഃഖം ആചരിക്കുക. പിന്നെ ആശ്വസിക്കുക. ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു. ഹൃദയവേദന ശക്തി കെടുത്തുന്നു. വിനാശത്തിൽ ദുഃഖം ക്ഷമിക്കുക. നിന്റെ ജീവിതം ഹൃദയഭാരം നിറഞ്ഞതാണ്. നിന്റെ ഹൃദയം ദുഃഖത്തിനതീതമാകരുത്. ജീവിതാന്തമോർത്ത് അതിനെ അകറ്റിക്കളയുക. തിരിച്ചു വരുമ്പോൾ അസാധ്യമെന്ന് ഓർമ്മിക്കുക. മരിച്ചവർക്ക് വേണ്ടി നീ ഒരു നന്മയും ചെയ്യുന്നില്ല. നിന്നെ തന്നെ ഉപദ്രവിക്കുകയാണ്. എന്റെ അവസാനം സ്മരിക്കുക. നിന്റെ അപ്രകാരം തന്നെ ഇന്നലെ ഞാൻ, ഇന്ന് നീ. മരിച്ചവൻ ശ്രമിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണയും അവസാനിക്കട്ടെ. അവന്റെ ആത്മാവ് ഏർപ്പെട്ട് കഴിയുമ്പോൾ ആശ്വസിക്കുക. പണ്ഡിതന്റെ വിജ്ഞാനം വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. വ്യക്തതകൾ ഒഴിഞ്ഞാല് ജ്ഞാനം ലഭിക്കും. കലപ്പ പിടിക്കുകയും ചാട്ടയിൽ അഭിമാനിക്കുകയും ചെയ്യുന്നവൻ, താളുകളെ തെളിയിക്കുകയും നോക്കുകയും അവയെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്നവൻ എങ്ങനെ വിജ്ഞനാകും? അവൻ ഒഴിവ് ജാലുകളെ പറ്റി ചിന്തിക്കുകയും പശുക്കുട്ടികൾക്കുള്ള തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. രാവും പകലും അധ്വാനിച്ച മുദ്ര കൊത്തുന്ന കൊത്തുപണിക്കാരനും കരവേദ വിദഗ്ധനും ഇങ്ങനെ തന്നെ. പുതിയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിലും ചൈതന്യമുള്ള ചിത്രങ്ങൾ രചിക്കുന്നതിലും പണിപ്പുറത്ത് നിൽക്കുന്നതിലും അവർ മനസ്സിരുത്തുന്നു. പുലയൂതുന്ന ഇരുമ്പ് പണിക്കാരനും അങ്ങനെ തന്നെ. അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവന്റെ മാംസം ഒരുക്കിക്കളയുന്നു. പുലയിലെ ചൂടേറ്റ് അവനില്ലാതാവുകയാണ്. ഉടമടിക്കുന്ന ശബ്ദമാണ് അവന്റെ കാതുകളിൽ. അവന്റെ കണ്ണുകൾ പണിസ്ഥലങ്ങളുടെ രൂപഭംഗിയിൽ പറയുന്നു. അവ പണിക്കുറത്ത് തീർത്ത് അലങ്കരിക്കാൻ അവൻ ശുദ്ധസിദ്ധനാണ്. താനുകൊണ്ട് ചക്രം ധരിച്ച് ജോലി ചെയ്യുന്ന കുശവനും അങ്ങനെ തന്നെ. അവൻ സർവദാ കൃഷ്ണനിർവഹണത്തിൽ മുഴുകിയിരിക്കുന്നു. എണ്ണം നോക്കിയാണ് അവന്റെ പ്രയത്നം നിർണയിക്കുന്നത്. അവൻ കൈകൊണ്ട് കളിമണ്ണിന് രൂപം കൊടുക്കുന്നു. താലുകൊണ്ട് കുഴച്ച് പാകമാക്കുന്നു. മിനുക്കുന്നതിൽ അവൻ ശ്രദ്ധ പതിക്കുന്നു. തീച്ചുള വൃത്തിയാക്കുന്നതിലും അവൻ ശ്രദ്ധിക്കുന്നു. ഇവരെല്ലാം കരവിരുതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഓരോരുത്തരും താന്താങ്ങളുടെ തൊഴിൽ സമർത്ഥരാണ്. അവരെ കൂടാതെ നഗരം പണിയാനാവില്ല. ആളുകൾക്ക് അവിടെ വരുന്നതിനോ താമസിക്കുന്നതിനോ സാധിക്കുകയില്ല. എങ്കിലും പൗരസമിതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല. പൊതുസഭയിൽ അവർക്ക് പ്രാമുഖ്യമില്ല. ന്യായാസനത്തിൽ അവർ ഇരിക്കുന്നില്ല. വിധി പ്രസ്താവമോ ഗ്രഹിക്കുന്നില്ല. അനുശാസനമോ വിധി പ്രസ്താവമോ വ്യാഖ്യാനിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. മറ്റവാക്യങ്ങൾ അവർ പ്രയോഗിക്കുന്നില്ല. എന്നാൽ ലോകത്തിന്റെ ഘടന അവർ നിലനിർത്തുന്നു. തങ്ങളുടെ തൊഴിലിനെ കുറിച്ചാണ് അവരുടെ പ്രാർത്ഥന. ദൈവമേ സുതരക്ഷോഗ്യമാകുന്നു.
മുദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തില് എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കട്ടെ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന അനുഗ്രഹീതമായ വിധത്തിൽ നയിക്കുന്ന സർവശക്തനെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിന് എല്ലാവിധ നേതൃത്വം കൊടുക്കുന്ന ഇടവകയുടെ മെത്രാപ്പൊലിത തിരുമനസിനെ വല്ല സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. ഇന്ന് തിരുവചന ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം പ്രധാനമായിട്ട് ചുമതലയേറ്റിരിക്കുന്നത് കാനഡയിലുള്ള എഡ്മണ്ടൺ പള്ളിയുടെ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനാണ്. ഞങ്ങള് സ്നേഹത്തോടെ ഷാബോച്ച് എന്ന് വിളിക്കും. ചെന്നൈയിലെ പ്രദേശിയാണ്. വളരെ സന്തോഷത്തോടുകൂടി അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുകയും വളരെ നേതൃത്വം കൊടുക്കുന്ന ശ്രാസനത്തിലെ എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള സ്നേഹം അറിയിക്കുന്നതോടൊപ്പം എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൂടി ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. പ്രമേലയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കട്ടെ. ഇപ്പോഴും അരമനയിലെ കൂടിയിരിക്കുന്ന ഗായക സംഘം ഒരു പാട്ട് ആലോചിക്കുന്നതാണ്. അതിനുശേഷം തുറന്ന ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.
പാഠപുസ്തകത്തിലെ 43-ാമത്തെ ഗീതം ചേർന്ന് പാടാം. സുവിശേഷ ഗീതങ്ങൾ 43. സങ്കീർത്തന പുസ്തകങ്ങളിൽ ഏറ്റവും അനുഗ്രഹകരമായ ഭക്തവത്തായ ഒരു സങ്കീർത്തനമാണല്ലോ 23-ാം സങ്കീർത്തനം. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകി. ആ സങ്കീർത്തനത്തെ അനുസമാക്കി രചിച്ചതായ ഈ ഗീതം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ചേർന്ന യാഹൂ നല്ല ഇടയൻ
ും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ സഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 വരുന്നത് സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, പിതാവേ നിനക്ക് സ്തുതി, അവിളാശോടിയാരോട് കണ്ണി നമുക്ക്
രാജാവിനായ
ഞങ്ങളുടെ പിതാവേ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക്
ആവശ്യമുള്ള
ഞങ്ങളുടെ ഘടകങ്ങളും പാവശേഷം പരീക്ഷയിലേക്ക് ഞങ്ങളുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ കൃപ നിറഞ്ഞ മറിയമേ നിനക്ക്
സമാധാനം.
ബാലക്കുമോർ, ദൈവമേ നീ എന്നോട് ചെയ്തിട്ടുള്ള പല കൃപകൾക്കും വേണ്ടി ഞാൻ അതിനെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ അയോഗ്യനെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും എനിക്ക് തരണമെന്ന് നിന്നോട് ഞാൻ യാചിക്കുന്നു. എന്റെ ജീവന ഗുണവും നിന്റെ കർത്തൃത്വശ്രേഷ്ഠവുമായിരിക്കുന്ന പ്രകാരം എന്നോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല ദുരവശ പ്രകാരം എന്നെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ ദുരവശം നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായ ശിക എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ പാപിയാണെന്നിട്ട് പറഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള പകരകൃത്യങ്ങളും എന്നോട് മോചിക്കണമേ. നീ കാരണ്യവനായതുകൊണ്ട് എന്നോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളിച്ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളിച്ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ലെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ക്കണമേ. എന്റെ അന്യായത്തിൽ നിന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ ഒഴിവാക്കണമേ. എന്താണ് അതിക്രമം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. കർത്താവായ യേശുമശിഹ എന്നെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അഗ്നികടാതിയും പുഴുവച്ചാകാതെ ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും എന്നെ യോഗ്യനാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ടുകണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ശുങ്കസാരെയും ഭീഷാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതിദൃഷ്ടന്മാരാക്കി തീർത്ത നിനക്ക് ആയിരം ആയിരങ്ങളായാലും പതിനായിരം പതിനായിരങ്ങളായുള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടുകൂടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധമായ പ്രാർത്ഥനകളെ പ്രതിയും യോഗ്യനായ എന്റെ മഹാപാപങ്ങൾക്കും എന്റെ കഠിന കുറ്റങ്ങൾക്കും പാപപരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനുമാവും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവരുമാകുന്നുവല്ലോ. കർത്താവായ യേശുമശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ സഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും വന്നനും യോഗ്യമാകുന്നു.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിൽ വിശ്വാസികളെ, അനുഗ്രഹീതമായ ഈ ബുധനാഴ്ച ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം വിളിപ്പിച്ചിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ ക്രമീകരിക്കുകയും അനുഗ്രഹകരമായിട്ട് ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ധന്യരാകുകയും ചെയ്യുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമാതാവിന്റെ ജന്മപ്പെരുന്നാൾ കഴിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണല്ലോ. വളരെ ശ്രേഷ്ഠമായ ഒരു പെരുന്നാളിലേക്ക് സഭ പ്രവേശിക്കുകയാണ്. സ്ലീബ പെരുന്നാൾ സെപ്റ്റംബർ മാസം 14-ാം തീയതി സ്ലീബ പെരുന്നാളാണ്. ഈ വർഷം സ്ലീബ പെരുന്നാൾ വരുന്നത് ഒരു ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ച സെപ്റ്റംബർ 14-ാണ്. അടുത്ത ഞായറാഴ്ച സ്ലീബ പെരുന്നാളാണ്. സഭയിലെ വളരെ ശ്രേഷ്ഠമായ ഒരു പെരുന്നാൾ ആണെങ്കിലും അതിന് പ്രത്യേകമായ ശുശ്രൂഷകളൊന്നും തന്നെയില്ല. വിശുദ്ധ കുർബാന ആണ്. എന്നാൽ ശുശ്രൂഷകൾ സ്ലീബ ആഘോഷത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന ചില പാരമ്പര്യങ്ങളുമുണ്ട്. എന്നാൽ ക്രമത്തിൽ നമ്മുടെ ആരാധനാക്രമത്തിൽ ശുശ്രൂഷ സംവിധാനത്തിൽ സ്ലീബ പെരുന്നാളിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ക്രമം ഇല്ല. സ്ലീബയുടെ ഒരു ശുശ്രൂഷ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം. എന്താണെന്നറിയാമോ? പാതിനോമ്പിന്റെ ബുധനാഴ്ച സ്ലീബയുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യാറുണ്ട്. പാതിനോമ്പിന്റെ ബുധനാഴ്ച സ്ലീബ ആഘോഷം നടത്തുകയും സ്ലീബയുടെ ശുശ്രൂഷ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നു. അല്ലാതെ തന്നെ പിന്നെ ശുശ്രൂഷകളിൽ എല്ലാ ശുശ്രൂഷകളിലും സ്ലീബ ആഘോഷങ്ങളുണ്ട്. പിന്നെ സ്ലീബയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് കുരിശുംതൊട്ടി കുദാശയും അത് അങ്ങനെയുള്ള പള്ളി കുദാശയും ഒക്കെ ബന്ധപ്പെട്ടാണ് സ്ലീബയുടെ ശുശ്രൂഷ നമ്മൾ നടത്തുന്നത്. എന്നാൽ സ്ലീബ പെരുന്നാളിൽ പ്രത്യേകമായിട്ട് സ്ലീബയുടെ ഒരു ശുശ്രൂഷ, ആ ഒരു പ്രത്യേകമായ ശുശ്രൂഷ പ്രത്യേകമായിട്ടില്ല എങ്കിലും സ്ലീബ പെരുന്നാൾ സഭയിലെ വലിയ പെരുന്നാളുകളിൽ ഒന്നാണ്. ആരാധന വർഷത്തെ രണ്ടായി തിരിക്കുന്നത് ഒരു 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 കാലഘട്ടം കൂടിയാണ്. സ്ലീബ പെരുന്നാളോടുകൂടി നമ്മുടെ ആരാധന പാരമ്പര്യത്തെ ആരാധന വർഷത്തെ രണ്ടായി തിരിക്കുന്നുണ്ട്. അത് നമുക്കറിയാം. കുതശീത്തോ ഞായറാഴ്ചയോടുകൂടി ആരാധന വർഷം തുടങ്ങുകയാണെങ്കിൽ കുതശീത്തോ ഞായറാഴ്ചയോടുകൂടി തുടങ്ങുന്ന ആരാധന വർഷത്തെ രണ്ടായി തിരിക്കുന്നത് സ്ലീബ പെരുന്നാളിൽ സ്ലീബ പെരുന്നാളിലാണ്. അത് അത് നമുക്കറിയാം. സ്ലീബ പെരുന്നാളോടുകൂടി സ്ലീബ പെരുന്നാളിൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ആരാധനകൾക്ക് നമസ്കാരങ്ങൾ സ്ലീബയുടെ ആരാധന തുടങ്ങിയാണ്. അപ്പൊ നമ്മുടെ കുർബാനക്രമത്തിൽ നമുക്കറിയാം സ്ലീബയുടെ ക്രമവും ഉണ്ട്, ചെന്താടെ ക്രമവും ഉയർപ്പിന്റെ, ചെന്ത എന്ന് പറഞ്ഞാൽ ഉയർപ്പിന്റെ ക്രമം, ഉയർപ്പ് എന്നുള്ളതാണ്. അപ്പോ ഈ ഞായറാഴ്ച മുതൽ ഇനി നമസ്കാരങ്ങൾ സ്ലീബയുടെ നമസ്കാരം കണ്ടത്തിന് കുർബാനക്രമത്തിലെ സ്ലീബയുടെ നമസ്കാരങ്ങളാണ് സാധാരണയായിട്ട് നമ്മൾ ഇനി ഇപ്പോ ഞായറാഴ്ചകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ഉയർപ്പ് പെരുന്നാൾ വരെ, ഉയർപ്പിന്റെ അല്ലെങ്കിൽ വലിയ നോമ്പ് വരെ, ഉയർപ്പ് പെരുന്നാൾ വരെയുള്ള ദിവസങ്ങളിൽ കെംതായുടെ ഐ മീൻ സ്ലീബയുടെ ക്രമമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വലിയൊരു പെരുന്നാളിലേക്ക് സഭ അടുക്കുകയാണ്. ഹെലനി രാജ്ഞിയും യേശു ക്രിസ്തുവിന്റെ കുരിശ് കണ്ടെത്തുകയും അങ്ങനെ റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവ സഭയുടെ പ്രാധാന്യം വർദ്ധിക്കുകയും സ്ലീബ യേശു ക്രിസ്തുവിന്റെ കുരിശ് മനസ്സിലാക്കിയും മരിച്ചവരുടെ മരിച്ച ഒരു മൃതശരീരത്തിൽ വെച്ച് യേശു ക്രിസ്തുവിന്റെ കുരിശ് ഏതാണെന്ന് മനസ്സിലാക്കി ചെയ്ത ആ കഥ നമുക്ക് അറിയാവുന്ന സംഗതിയാണ്. വലിയ പെരുന്നാളിലേക്ക് നമുക്ക് ഒരുങ്ങാം. സ്ലീബയുടെ സ്ലീബയിൽ ഭേദപ്പെടുകയും ലിബായിലൂടെ ദൈവജനത്തിന് കിട്ടിയ മനുഷ്യവർഗത്തിന് കിട്ടിയ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ അടുപ്പിക്കുകയും ചെയ്യുന്ന ആ വലിയ പെരുന്നാളിലേക്ക് സത്യമൊരുങ്ങുമ്പോൾ വ്യക്തിപരമായിട്ട് നമുക്കും അതിലേക്ക് തയ്യാറെടുക്കാം. ഇന്ന് നമ്മോട് ദൈവജനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ഷാബു വർഗീസ് അച്ഛനാണെന്ന് രാജേഷ് അച്ഛൻ സൂചിപ്പിച്ചുവല്ലോ. അച്ഛൻ എഡ്മണ്ടൻ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി വികാരിയാണ്. കാനഡയിലെ എഡ്മണ്ടൺ പള്ളി വികാരിയായിട്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷാബു വർഗീസ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തെ ഇന്നത്തെ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ഷാബു വർഗീസ് അച്ഛൻ ധ്യാനം നയിക്കുന്നതും.
പാഠപുസ്തകത്തിലെ 9-ാമത്തെ ഗീതം, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗീതം, നമുക്ക് ചേർന്ന് പാടാം. യേശുവോട് ചേർന്നിരിപ്പത് എത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നത് എത്ര ഭാഗ്യമേ. ഈ പ്രഭാതത്തിന്റെ ചില നിമിഷങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഗാനം നമുക്ക് ചേർന്ന് പാടാം.
യേശുവോടു ചേർന്നി
തൃക്കുനാമം മാറ്റപ്പെടുമാറാകട്ടെ. അഭിയങ്ങിയ തിരുമേനി എന്നീ വൈദികരെ, കർത്താൽ പ്രിയരെ, കഴിഞ്ഞ മാസവും ഈ മാസവും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് വിശുദ്ധ ദൈവമാതാവ്. അഭിയങ്ങിയ തിരുമേനി സൂചിപ്പിച്ചതുപോലെ എട്ട് നോയമ്പിന്റെ ശുശ്രൂഷയും നോയമ്പ് നമ്മൾ കൊണ്ടാടുകപ്പെടുകയുണ്ടായി. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് എട്ട് നോയമ്പിന്റെ ഇടയിൽ ഒരു ഫേസ്ബുക്കിൽ കാതലിക് കതവി സഭയുടെ ഒരു സിസ്റ്ററിന്റെ ഒരു മെസ്സേജ് പക്ഷെ നിങ്ങൾ പലരും കണ്ടു കാണും. അവരതിനകത്ത് പറയുന്നത് മാതാവ് അവർ വിശ്വാസത്തിന് എതിരായിട്ടുള്ള ഒരു പഠിപ്പിക്കലായിരുന്നു. മാതാവിന്റെ അടുക്കൽ മധ്യസ്ഥത അർപ്പിക്കേണ്ട ആവശ്യമില്ല, ദൈവസന്നിധിയിൽ നേരിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹം ലഭിക്കും, അവർ അനുഭവങ്ങൾ അതിൽ പറയുകയുണ്ടായി. പക്ഷെങ്കിൽ സഭയുടെ വിശ്വാസത്തിന് എതിരായിട്ടായിരുന്നു അവർ പറഞ്ഞത്. രണ്ടു മൂന്ന് മാസം മുമ്പ് വേറൊരു പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പിലെ ഒരാളെ ഒരു മെസ്സേജ് കാണുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് മാതാവ് ഒരിക്കലും കന്യകയല്ല. അതിനവർ പറയുന്ന ബൈബിൾ വാക്ക് എന്ന് പറയുന്നത് ഇസ്ലാമത്തോടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്കാണ്. ഇവിടെ പറയുന്നത് തന്റെ ജോസഫ് ഉറക്കമുണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല, മകൻ അവൻ യേശുവിന് പേർ വിളിച്ചു. അപ്പോൾ യേശു ജനിച്ചതിന് ശേഷം ജോസഫ് മറിയെ തന്റെ ഭാര്യയായിട്ട് തന്നെ കൊണ്ടു നടന്നു എന്നാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. രണ്ടാമത് അദ്ദേഹം പറയുന്ന കാര്യം വിശ്രാമത്തോടെ സുവിശേഷം തന്നെ പതിനഞ്ചാം അധ്യായം പതിമൂന്നാം അധ്യായത്തിലും നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇവന്റെ അമ്മ മറി എന്നവളല്ലയോ, ഇവന്റെ സഹോദരന്മാർ യാക്കോബ് യൂസഫ് ശിമോൻ യൂദ എന്നിവരല്ലയോ. അങ്ങനെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുമ്പോൾ മറ്റു സഭകള് മാതാവിനെ കന്യമറിയാം എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കാണുകയുണ്ടായി. ഒരു പക്ഷെ ഇത് പലരും കാണുമ്പോൾ അവർ ഈ പ്രത്യേകിച്ച് ഓർത്തോ സഭ യേശുവിന് ശേഷം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മാതാവിന് കൊടുക്കുന്ന ആ ഒരവസ്ഥയിൽ ഇതുപോലുള്ള മെസ്സേജുകൾ കാണുമ്പോൾ നമുക്കും സംശയം തോന്നും, ഇത് ശരിയല്ലേ, നമ്മുടെ സഭ പഠിപ്പിക്കുന്നതും ശരിയാണോ എന്നുള്ളൊരു സംശയം പൊതുവെ നമുക്കുണ്ടാകും. എന്നാൽ ബൈബിള് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ പിതാവായ ജോസഫിന് മറ്റു ഭാര്യമാരുണ്ടായ മക്കളാണ് യാക്കോബ് യൂസഫ് ശിമോൻ എന്നിവരും. അതുകൊണ്ട് മാതാവ് കന്യ തന്നെയാണെന്നാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു പലപ്പോഴും അതിന് അനുയോജ്യമായ മറ്റു വാക്യങ്ങൾ പലപ്പോഴും കാണുകയില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് ചൂണ്ടിക്കാട്ടാൻ തക്ക ഇല്ലാതാൻ. എന്നാൽ പഴയ നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഹലോ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ആദിമ സഭകളിൽ നമ്മുടെ ആദിമ നൂറ്റാണ്ടിൽ മാതാവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു പ്രാർത്ഥിച്ചു. എന്നാൽ നവീകരണക്കാർ വന്നപ്പോഴാണ് ഇതിന് എതിരായ ഒരു പഠിപ്പിന് നടന്നത്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട എന്നും ഇൻഫന്റ് ബാപ്റ്റിസമാണ് ശരിയെന്നുള്ളതും മധ്യസ്ഥരോട് പ്രാർത്ഥിക്കേണ്ട, കന്യകമറിയാൻ കന്യകയല്ല എന്ന പഠിപ്പിരി നവീകരണക്കാർ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഈ സംശയങ്ങൾ വരുമ്പോൾ നമ്മളും ചിന്തിക്കും മാതാവ് കന്യകയാണോ എന്നുള്ളത്. അവർ അതോടൊപ്പം തന്നെ മർക്കോസിന് ശേഷം മൂന്നാം അധ്യായം 31 വാക്യത്തിലും പറയുന്നുണ്ട് അതുപോലുള്ള സംശയങ്ങൾ. മൂന്നാം അധ്യായം 6 വാക്യത്തിൽ ഈ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. അവർ വീണ്ടും ഒരു പറയുന്ന ഒരു സംശയം എന്ന് പറയുന്നത് കാനായിൽ വെച്ച് യേശു അമ്പരാൻ തന്റെ അമ്മയെ സ്ത്രീ എന്ന് വിളിച്ചു. അപ്പൊ അവൾ വലിയ ബന്ധങ്ങളൊന്നും അമ്മയുമായിട്ടില്ല എന്നുള്ള ഒരു പഠിപ്പീരും കാണുന്നുണ്ട്. വേറൊരിടത്ത് മർക്കോസ് 3:31 പറയുന്നുണ്ട് യേശുവിന്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാൻ വന്നു. ഇവിടെ സഹോദരൻ എന്ന് പറയുമ്പോൾ അത് കന്യമറിയാന്റെ മക്കൾ തന്നെയാണ് എന്നുള്ള ഒരു പഠിപ്പീരാണ് കാണുന്നത്. എന്നാൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ ഏത് ബേസിലാണ് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദിവ്യബോധനം സീരിയല് ജോഷുവാച്ചൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ജൂയിഷ് കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്ക് വലിയ സ്ഥാനമില്ലായിരുന്നു. യഹൂദന്മാരുടെ ഒരു പ്രാർത്ഥന തന്നെ ഇങ്ങനെയായിരുന്നു, ഓ ലോർഡ് വി ആർ പ്രേസിങ് യു ബിക്കോസ് ഐ ആം നോട്ട് എ വുമൻ, ഐ ആം നോട്ട് എ തിങ്. അല്ലയോ ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു കാരണം ഞാൻ ജനിച്ചത് ഒരു സ്ത്രീയായിട്ടല്ല ഞാൻ ജനിച്ചത്, ഒരു പന്നിയായിട്ടല്ല. പുരുഷന്മാർക്കാരുടെ ആധിപത്യമായിരുന്നു ആ കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നത്. പഴയ നിയമത്തിലെ പേർച്ചാർക്ക് സ്ത്രീ മുഴുവനും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന പുരുഷന്മാരെയാണ്. വല്ലപ്പോഴും ചില സൺഡേ ജീനിയോളജി ഒക്കെ പറയുമ്പോൾ മാത്രമേ സ്ത്രീകളുടെ പേരിൽ പറയാറുള്ളൂ. അപ്പൊ അന്നത്തെ ഒരു കോണ്ടക്സ്റ്റിൽ ഒരാൾക്ക് എത്ര വിവാഹം കഴിക്കാമായിരുന്നു. എന്നാൽ ഈ വിവാഹത്തിൽ കൂടെ തന്റെ എത്ര മക്കളുണ്ടായാലും അവരെല്ലാവരും സഹോദരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മളിവിടെ വിശ്വാസം ജോസഫ് വിവാഹം കഴിച്ചു, മറ്റു വിവാഹം കഴിച്ചു, അവരിലുണ്ടായ മക്കളാണ് സഹോദരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ കാലഘട്ടത്തിൽ നിലനിന്നൊന്നായിരുന്നു. പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം 20:11 പറയുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നത് അബ്രഹാമിന്റെ ഭാര്യയാണ് സാറ എന്ന്. എന്നാൽ അതിനു മുമ്പ് സാറ അബ്രഹാമിന്റെ പെങ്ങളായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 20:11. ഈ സ്ഥലത്ത് ദൈവഭയം ഇല്ല നിശ്ചയം. എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാവുന്നു, എന്റെ അപ്പന്റെ മകൾ, എന്റെ അമ്മയുടെ മകൾ അല്ലതാണ്. അവൾ എനിക്ക് ഭാര്യയായി. അപ്പോൾ അബ്രഹാമിന്റെ പിതാവിന്റെ മറ്റൊരു ഭാര്യയിൽ ഉണ്ടായ മകളായിരുന്നു സാറ. പിന്നീട് വിവാഹം കഴിക്കുകയാണ്. രണ്ടാമതായിട്ട് യാക്കൂബിന് 4 ഭാര്യമാരായിരുന്നു. നമുക്കറിയാം യാക്കോബ് തന്റെ അമ്മാവനായ ലാബാന്റെ അടുക്കൽ ചെല്ലുകയാണ്. അടുക്കൽ ചെല്ലുമ്പോൾ തന്റെ റേച്ചലിനെ റാഗലിനെ കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ 7 വർഷം ജോലി ചെയ്യാൻ പറയുന്നു. 7 വർഷം ലാബാന് വേണ്ടി ജോലി ചെയ്തതിനു ശേഷം വിവാഹം കഴിക്കാൻ ആഗ്രഹം പറയുകയാണ്. തന്റെ മൂത്ത മകളെ ലേ ആദ്യം വിവാഹം കഴിക്കണം. വീണ്ടും 7 വർഷം ജോലി ചെയ്താലേ എനിക്ക് ഇളയ മകളെ തരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 7 വർഷം ജോലി ചെയ്തു. ലേയും റാഗലിനെയും വിവാഹം കഴിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ അവരുടെ ദാസിമാരായ സിൽപ്പയും ബിൽഹയും യാക്കോബിന് ഭാര്യമാരായി തീർന്നു. ഈ 4 ഭാര്യമാരിൽ നിന്ന് 12 മക്കളാണ് യാക്കോബിനുണ്ടായത്. ലേയുടെ മക്കളായ രൂബൻ, ശിമിയോൻ, ലേവി, യഹൂദ, ഇസാക്കർ, സെബുലുൻ എന്ന 6 പേരും, ലേയുടെ ദാസിയ സിൽപ്പയിൽ ഗാദ് അശേറും, ബിൽഹയിൽ നിന്ന് ദാനും നഫ്താലിയും, റാഹേലിൽ നിന്ന് ജോസഫും ബെന്യാമിനും, ലേയുടെ ഒരു മകളോട് ഉണ്ടായി ദീന എന്നത്. അങ്ങനെ ഈ 12 മക്കളെ പറയുമ്പോൾ ഈ 12 പേര് പരസ്പരം പറയുന്നത് സഹോദരങ്ങൾ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 37:5 5-ാം വാക്യത്തിൽ പറയുന്നു, ജോസഫ് ഒരു സ്വപ്നം കണ്ടു, അത് തന്റെ സഹോദരന്മാർ അറിയിച്ചു. 8-ാം വാക്യത്തിൽ അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? 9-ാം വാക്യത്തിൽ അവൻ മറ്റൊരു സ്വപ്നം കണ്ടു, തന്റെ സഹോദരന്മാർ അറിയിച്ചു. 10, അവൻ അത് അപ്പനോടും സഹോദരന്മാർ അറിയിച്ചു. 11-ാം വാക്യം, അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. ഈ അധ്യായം കംപ്ലീറ്റ് നോക്കുമ്പോൾ ഇവിടെ എല്ലാം ഈ 12 പേരും പരസ്പരം സഹോദരങ്ങൾ സഹോദരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ജോസഫ് ഫറോൻ ഈജിപ്തിലെ അധിപനായി തീർന്ന ശേഷം ഈ സഹോദരങ്ങൾ ജോസഫിന്റെ അടുക്കൽ വരുമ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു രംഗമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 43:29 പറയുന്നു, പിന്നെ അവൻ തലയുയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു. നോക്കുമ്പോൾ ബാക്കി എല്ലായിടത്തും സഹോദരങ്ങൾ സഹോദരങ്ങൾ പറയുമ്പോൾ ജോസഫ് തന്റെ സ്വന്തം സഹോദരനെക്കാണ് പറയുന്നത് തന്റെ അമ്മയുടെ മകൻ എന്നാണ്. ഹിസ് മദേഴ്സ് സൺ ആൻഡ് ഹിസ് സൺ എന്നാണ് പറയുന്നത്. അപ്പോഴ് ഇതാണ് യഥാർത്ഥത്തിൽ സ്വന്തം സഹോദരനെ അറിയപ്പെടുന്നത് തന്റെ അമ്മയുടെ മകൻ എന്നാണ്. ഈ ഒരു കോണ്ടക്സ്റ്റിലാണ് നമുക്ക് ജോസഫിന്റെ സഹോദരങ്ങൾ, അവിടെ എല്ലാം സഹോദരങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ അമ്മയുടെ മകൻ എന്ന് പറയുമ്പോഴാണ് സ്വന്തം സഹോദരന്റെ പേരിൽ അറിയപ്പെടുന്നത്. രണ്ടാമതായിട്ട് 2 ശമൂവേൽ 13:1 പറയുന്നുണ്ട്, സെക്കൻഡ് സാമുവേൽ ചാപ്റ്റർ 13, അവിടെ പറയുന്നു, അതിനുശേഷം സംഭവിച്ചത് ദാവീദിന്റെ മകനായ അബ്സോലോമന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവൾക്ക് സാമാർ എന്നു പേർ. ദാവീദിന്റെ മകനായ അബ്നോന് അവളിൽ പ്രേമം ജനിച്ചു. ഇവിടെ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നത് പറയാവുന്നത് അബ്സോലോമന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു, അവൾക്ക് താമാർ എന്ന് പേർ, ദാവീദിന്റെ മകനായ അബ്നോന് അവൾ സ്നേഹം ഉണ്ടാകുന്നു. അപ്പൊ ഈ അബ്സോലോമന്റെ സൗന്ദര്യമുള്ള സഹോദരി എന്ന് പറയുമ്പോൾ അബ്സോലോമന്റെ പെങ്ങളാണ്, അതായത് ദാവീദിന്റെ മക്കളാണ് അബ്സാലാമും താമാറും. വീണ്ടും പറയാണ്, ദാവീദിന്റെ മകനായ അബ്നോന് അവൾ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ആങ്ങള പെങ്ങൾ വിവാഹം കഴിക്കുന്നതാണ് അവിടെ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ ഇവരുടെ അമ്മമാരാരാണെന്ന് 2 ശമുവേൽ 3 അധ്യായത്തിൽ പറയുന്നുണ്ട്. 2 ശമുവേൽ 3 അധ്യായം 2 വാക്യത്തിൽ ദാവീദിന് ഹെബ്രോനിൽ വെച്ച് പുത്രമാർ ജനിച്ചു. ഇസ്രയേൽ കാര്യത്തെ അഹീനവും പ്രസവിച്ച അബ്നോൻ അവന്റെ ആദിജാതൻ. പിന്നെ പറയുന്നു, യിശ്ശൂർ രാജാവായ സൽമിയുടെ മകൾ മയക്കയുടെ മകനായ അബ്ശാല 3. അപ്പോൾ ഇവിടെ അബ്നോൻ എന്ന് പറയുന്ന ആളാണ് താമാർ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. അബ്നോൻ എന്ന് പറയുന്നത് അഹിനോന്റെ മോഹനും മയക്കയുടെ മകളാണ് താമാർ. അത് 3 അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇതുവരെ നമ്മൾ വിഷയം ഡിസ്കസ് വന്നിരുന്നത് ലാസറിന്റെ സഹോദരിമാരെ പറ്റിയാണ് പറയുന്നത്. ലാസറിന്റെ സഹോദരിമാരെ പറ്റി അവിടെ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു മാർത്തയും മറിയയും ലാസറിന്റെ സഹോദരിമാരെന്നായിരുന്നു. എന്നാൽ യോഹന്നാൻ സുവിശേഷം 11 അധ്യായത്തിൽ പറയുന്നുണ്ട്, മറിയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയയിലെ ലാസർ എന്നൊരുത്തൻ ദീനമായി കിടന്നു. അവിടെ പറയുന്നത് ബെഥാനിയയിൽ ലാസറിന് ഒരുത്തന ദീനമായി കിടക്കുന്നതാണ്. പിന്നെയും പറയുന്നുണ്ട്, ഈ മറിയായിരുന്നു കർത്താവിനെ പരിമളതൈലം പൂശി അവന്റെ തലമുടി കൊണ്ട് അവന്റെ കാൽ തുടച്ചത്. അവിടെ സഹോദരനായ ലാസർ ആയിരുന്നു ദീനമായി കിടന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമുണ്ട്, മറിയാണ് യഥാർത്ഥത്തിൽ ലാസറിന്റെ സഹോദരി. മാർത്ത സ്വന്തം സഹോദരിയായിരുന്നു. അതുകൊണ്ടാണ് മറിയയുടെയും അവിടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാനിയ ലാസർ എന്ന ഒരുത്തൻ എന്ന് പേര് വരുന്നത്. പൗലോസ് ലീഹ പറയുന്നുണ്ട് പൗലോസ് ലീഹ കൊരിന്തർക്ക് എഴുതിയ 1 ലേഖനത്തിൽ 1 കൊരിന്ത്യർ 5:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോലെ, അത് ജാതിയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ. തന്റെ അപ്പന്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം അമ്മയാണ്. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യ വെച്ചുകൊള്ളുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിനുണ്ടായ അതിലെ മറ്റു ഭാര്യയാണ്, അല്ലാതെ സ്വന്തം അമ്മയല്ല. ഈ ഒരു കോണ്ടെക്സ്റ്റ് കൊണ്ട് വേണം നമുക്ക് മർക്കോസ് സുവിശേഷം 6:3 കാണുന്നുണ്ട്, ഇവൻ മറിയുടെ മകനും, യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ്, ഇവൻ മറിയുടെ മകനും യാക്കോബ് യോസേ യൂദാ ശിമോൻ എന്നിവരുടെ സഹോദരൻ അല്ലയോ. ഈ ഓൾഡ് ടെസ്റ്റമെന്റ് കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും മറിയ കന്യക തന്നെയാണ്. സഭ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. മറ്റ് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന്റെ അവർ പറയുന്ന ഈ 1-2 വാക്യം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു നമ്മളെ സഭ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായ കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനേക്കാൾ ഉപരിയായിട്ട് യേശു ക്രിസ്തുവിന്റെ കുരിശുമരണ സമയത്ത് കാണാൻ സാധിക്കും, എല്ലാ മക്കളും ഈ സഹോദരങ്ങളെല്ലാം ഓടിപ്പോണുകയും വേറെ ആരും അവിടെ ഇല്ലായിരുന്നു. യേശു സ്നേഹിച്ച ശിഷ്യൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 19:26 പറയുന്നു, യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മയെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. തീർച്ചയായിട്ടും അവസാന നിമിഷങ്ങളിൽ തന്നെ അമ്മയെ മനസ്സിലാക്കിയ, ഇവര് പറയുന്ന പോലെ യേശു ക്രിസ്തു അമ്മയെ കരുതുന്നില്ല, അല്ലെ മനസ്സിലാക്കിയില്ല, സ്നേഹിച്ചിരുന്നില്ല, സ്ത്രീയെ എന്ന് വിളിച്ചു. പക്ഷെ ആ ക്രൂശുമരണ വേദന സമയത്തും തന്റെ അമ്മയെ കാണുമ്പോൾ ആ മകന്റെ ആ സ്നേഹം അവിടെ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അമ്മയെ തന്റെ താൻ സ്നേഹിച്ച ശിഷ്യനെ ഏൽപ്പിച്ചിട്ട് പറയുന്നത്, ഇനി മുതൽ ഇതാണ് നിന്റെ അമ്മയെന്ന്. ഈ സമയത്ത് മറ്റു സഹോദരൻ ആരും തന്നെ കാണുന്നില്ല, അവരെല്ലാവരും ഓടിപ്പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോണ്ടക്സ്റ്റിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഞാൻ പറഞ്ഞവരെ ആദ്യം പറഞ്ഞത്, പക്ഷെ പല മെസ്സേജും നമ്മൾ കാണും, പല ന്യൂസുകൾ കേൾക്കും, പക്ഷെങ്കിൽ ബൈബിളിന്റെ ബാക്ക്ഗ്രൗണ്ടില് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കന്യമറിയാം കന്യ തന്നെയാണ്. നമ്മൾ പറയുന്ന പോലെ കൃപ നിറഞ്ഞ മറിയമെന്നുള്ള പ്രാർത്ഥന ഒരിക്കൽ പോലും അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു എതിരല്ല, വിശ്വാസപരമായ കാര്യം തന്നെയാണ് എന്ന് മാത്രം ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെങ്കിൽ പഴയ നിയമത്തിന്റെ സ്തോത്രമായ തിരുമേനിക്ക് പക്ഷെങ്കിൽ ആഡ് ചെയ്യാമെന്നുള്ള പല പോയിന്റുകൾ കാണുമായിരിക്കും. എനിവേ നമ്മൾ ഏത് കാര്യങ്ങൾ കേൾക്കുമ്പോൾ, ഞാൻ ഇപ്പോൾ മീഡിയക്ക് ഒരുപാട് പല മെസ്സേജുകൾ പല രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ പല സഭാ വിശ്വാസികൾക്കും സംശയം ഉളവാകുകയും ഒരു പക്ഷേ പലപ്പോഴും വിശ്വാസത്തിൽ മാറിപ്പോകാൻ സാധ്യതയുള്ളപ്പോൾ ബൈബിളിന്റെ ഒരു ബേസ് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ പഠിച്ചതും നമ്മളെ മനസ്സിലാക്കിയത് വിശ്വാസം ഒരിക്കലും തെറ്റല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുവാനും പറയുവാനും കഴിയും. ദൈവമേ നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ.
നിശ്ചയായ ദൈവമാതാവിന്റെ സ്ഥാനം യേശുവിന്റെ വിശ്വാസത്തിൽ എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവമാതാവിനെ പറ്റി അവളുടെ കന്യാസത്തെ പറ്റി യേശുക്രിസ്തുവിന്റെ അമ്മ കർത്താവിന്റെ അമ്മ എന്നുള്ള ആ സ്ഥാനം സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവൾക്ക് സാധിച്ച സംഗതിയെ പറ്റി ഒക്കെ മനസ്സിലാക്കുവാൻ ഈ പഴയതിന്റെ ഫലങ്ങളും എല്ലാം എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാബു അച്ഛൻ നടത്തിയ ഈ ധ്യാനം നമുക്ക് പ്രയോജനപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. കന്യക മറിയാം കന്യകയായിരുന്നു എന്ന് സഭ വിശ്വസിക്കുന്നതിന്റെ ഒരു സംഗതി ജോസഫിനെ പറ്റി ചില പരാമർശങ്ങളുണ്ട് വേദത്തിൽ. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അവൻ നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ദൈവ തിരുമുൻപിൽ തന്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ് താൻ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. കന്യമറിയാൻ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് ദൈവത്തിൽ നിന്ന് അവൻ ബോധ്യമുണ്ടായപ്പോ അവളെ സ്വീകരിക്കുകയും ഭാര്യയായിട്ട് സ്വീകരിക്കുകയും അവളെ കൂടെ ചേർക്കുകയും യേശു ക്രിസ്തുവിന്റെ ജനനവും അവളുടെ സംരക്ഷണവും എല്ലാം താൻ ഏറ്റെടുക്കുകയും ചെയ്ത വളരെ ഭക്തനായ ഒരു ദൈവവിശ്വാസിയായിരുന്നു. ദൈവവിശ്വാസിയായിരുന്നു ജോസഫ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ നമ്മൾ സാധാരണ മനുഷ്യൻ ഒന്ന് ആലോചിച്ചു നോക്കി. നമ്മുടെ ഈ ഈ ഈ സഭയുടെ ശുശ്രൂഷയ്ക്കൊക്കെ ഇറങ്ങിയിരിക്കുന്ന ചില കന്യാസ്ത്രീകളുണ്ട്. അത് ഓർത്തഡോക്സ് സഭയിലും കത്തോലിക്ക സഭയിലും ഒക്കെ ഉണ്ടല്ലോ. ചിലപ്പോ അതിന് പല ജീവിത സാഹചര്യങ്ങളായിരിക്കാം അവര് കന്യാസ്ത്രീ ജീവിതം തെരഞ്ഞെടുക്കാനായിട്ടുണ്ടായ കാരണം. എന്നാൽ ചിലരെങ്കിലും ഒരു നല്ല പങ്കെങ്കിലും സഭയുടെ ശുശ്രൂഷയിലേക്ക് വരാനായിട്ടുണ്ടായ കാരണം അവർക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കിട്ടുന്ന ചില സാധാരണമായ ദൈവിക വെളിപാടുകളാണ്. ആ ദൈവിക വെളിപാടുകളുടെ വെളിച്ചത്തിൽ അവർ പറയും, എന്റെ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ ഇടപെട്ടത് കൊണ്ട് അല്ലെങ്കിൽ എനിക്ക് രോഗസൗഖ്യം നൽകി എന്നെ സംരക്ഷിച്ച അതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് എന്നെ കാത്തു സംരക്ഷിച്ചത് കൊണ്ട് എന്റെ ശിഷ്യായിസ് ഞാൻ എന്റെ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കും എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന അനേകം കന്യാസ്ത്രീകളുണ്ട്, വൈദികരും ഉണ്ടാകും. അപ്പൊ അവരവരുടെ ജീവിതത്തെ അവരുടെ ലൗകികമായ എല്ലാ സുഖ താല്പര്യങ്ങളും ഉപേക്ഷിച്ച് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവർ ഇറങ്ങിത്തിരിക്കുന്നു. അത് ജീവിതത്തിൽ വരുന്ന സാധാരണമായ ചില സംഭവങ്ങളെ ദൈവിക വെളിപാടുകളായി കണ്ടുകൊണ്ടാണ്. അങ്ങനെയുള്ള സാധാരണ മനുഷ്യൻ അങ്ങനെ ചെയ്യുമ്പോ ദൈവനീതിയിൽ ജീവിച്ച ഒരു മനുഷ്യൻ ജോസഫിനെ പറ്റി അങ്ങനെയാ പറയുന്നു. അവൻ നീതിമാനായിരുന്നു, ദൈവിക വെളിപാടുകൾക്ക് അർത്ഥം കൊടുക്കുന്നവനായിരുന്നു, അത് പൂർണമായിട്ട് വിശ്വസിക്കുന്നവനായിരുന്നു. കന്യകമറിയാം ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് അവൾക്ക് അവന് ബോധ്യപ്പെടുത്തിയപ്പോ അത് പൂർണമായി വിശ്വസിച്ച് അതനുസരിച്ച് അവളെ ഉൾക്കൊണ്ട മനുഷ്യനായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ പിന്നെ കന്യകമറിയാമിനെ കാണുന്നത് ഏത് രീതിയിലായിരിക്കും? ഒരു സാധാരണ സ്ത്രീയെ കാണുന്ന പോലെ ആയിരിക്കുമോ? അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് സാധ്യമല്ല. അതാണ് ഒരു പരിധി വരെ അവൾ കന്യകയായിരുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളത്. ജോസഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കന്യകമറിയാമിനെ കാണുന്ന കന്യകമറിയാമിനെ കാണാൻ സാധിക്കുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട കളങ്കമില്ലാത്ത വിശുദ്ധയായ ദൈവ നമ്മൾ ഏറ്റവും ഹോളിയായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ഒരു വ്യക്തിയായിട്ട് കാണും. അപ്പൊ അതാണ് അതിന്റെ ഒരു സിമ്പിളായിട്ടുള്ള ലോജിക് എന്ന് പറയുന്നത്.
നമ്മളൊരു സാധാരണ വസ്തു നമ്മളെടുത്താൽ അത് സേക്രഡായിട്ടുള്ള ഒരു വസ്തുവാണെങ്കിൽ നമ്മളത് എങ്ങനെയാണ് കാണുന്നത്, അതിനെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അതുപോലെ തന്നെ സേക്രഡായിട്ടുള്ള ഒരു വ്യക്തിയെ ആ രീതിയിൽ തന്നെ കാണാൻ ഉള്ള ഒരു ദൈവീകമായ ബോധ്യം ജോസഫിനുണ്ടായിരുന്നു എന്നുള്ളത് ജോസഫിനെ പറ്റിയുള്ള വേദപുസ്തകത്തിലെ ചെറിയ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കാനും സാധിക്കുന്ന സംഗതിയാണ്. ഒരു സാധാരണ സ്ത്രീയെ കാണുന്നത് പോലെ തന്നെയല്ല ജോസഫിനെ പറ്റി പറയുന്നത്. വളരെ പക്വതയുള്ള ഒരു മനുഷ്യനാണ്, നീതിമാനായിരുന്നു, ദൈവിക പദ്ധതികളെ ദൈവിക വെളിപാടുകളെ അത് അതിന്റെ അപൂർണമായ അർത്ഥത്തിൽ കാണുന്ന മനുഷ്യനായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം കന്യാമറിയാമിനേക്കാൾ പ്രായമുള്ള ഒരു മനുഷ്യനായിരുന്നു, പക്വതയുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളുമ്പോ കന്യാമറിയാമിനെ അതിന്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ള തന്റെ വലിയൊരു ഉത്തരവാദിത്വം ദൈവ നിയോഗമായി എടുത്തുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്ത ദൈവപുത്രനെ ഭൂമിയിൽ അവതരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ദൈവത്തിനെ മനുഷ്യാവതാരം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം വിശുദ്ധി വിശുദ്ധ എന്ന് കണ്ട് ദൈവം വിശുദ്ധീകരിച്ച ഒരു വ്യക്തിയെ അത് ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാനും കാണുവാനും മനസ്സിലാക്കുവാനുമുള്ള മാനുഷികമായ ബോധ്യവും ദൈവീകമായ ബോധ്യവും എല്ലാം ഉള്ള ഒരു വ്യക്തിയായിരുന്നു ജോസഫ്. അതാണ് നമ്മൾ സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോ നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ നമ്മൾ തന്നെ നമ്മൾക്കാണെങ്കിൽ തന്നെ തോന്നുന്ന ഒരു 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 സേക്രഡ് ആൻഡ് പ്രൊഫൈൻ നമ്മൾ പറയുള്ള അങ്ങനെയുള്ള വസ്തുക്കളെ സേക്രഡ് ആയിട്ടുള്ളതിനെ നമ്മൾ കാണുന്നത് എങ്ങനെയാ? ആ രീതിയിൽ ദൈവമാതാവിനെ കാണാനായിട്ടുള്ള ഒരു വിളി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിക്കലും ഈ സേക്രഡ് ആയിട്ടുള്ള ദൈവം വിശുദ്ധീകരിച്ച ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ആ ആ രീതിയിലല്ലാതെ കാണുവാനും അവളുടെ അടുക്കൽ ആ രീതിയിലല്ലാതെ ബഹുമാനത്തോടെ അല്ലാതെ വിശുദ്ധിയോടെ അല്ലാതെ ഇടപെടുവാനും തക്കവണ്ണം ജോസഫ് ഒരിക്കലും തന്റെ മനസ്സ് അനുവദിച്ച് കാണുകയില്ല എന്നുള്ളത് അത് സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു സംഗതിയാണ്. അതാണ് കന്യാമറിയാമിന്റെ കന്യാമറിയാമിന് അവളുടെ കന്യകത്വം നഷ്ടപ്പെടാതെ ദൈവിക പദ്ധതിക്ക് അനുസൃതമായിട്ട് ജോസഫ് അവളെ സൂക്ഷിച്ചു വിശുദ്ധയായിട്ട് കണ്ടു എന്നുള്ളത് നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയാകുന്ന സംഗതി. അത് നമ്മൾ പൂർണ്ണമായിട്ട് അത് ഉൾക്കൊള്ളുവാൻ തക്കവണ്ണമാണ് പഴയ നിയമത്തിലെ പിന്നെ വേദപുസ്തകത്തിലെ സഹോദരങ്ങളെ പറ്റിയുള്ള അവന്റെ സഹോദരന്മാരു എന്ന് പറയുമ്പോൾ ആ സഹോദരന്മാര് എങ്ങനെ ഏത് രീതിയിൽ വരുന്നവരാണ്, ആ സഹോദരൻ എന്ന് അവിടെ അർത്ഥമാക്കുന്നതിന്റെ അർത്ഥം വേദപുസ്തകത്തിന്റെ പഴയ നിയമത്തിന്റെ കോണ്ടെക്സ്റ്റിലും യഹൂദന്മാരുടെ ജീവിത പശ്ചാത്തലത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആരെയാണ് സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുവാൻ തക്കവണ്ണമാണ് പഴയ നിയമത്തിലെ ഈ പല സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അബ്രഹാം മുതലുള്ള പല സംഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് ഈ ചാരത്തിൽ അച്ഛൻ ഭാഗങ്ങളൊക്കെ വെളിപ്പെടുത്തി തന്നത്. അങ്ങനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ദൈവമാതാവിനെ കന്യകയായി പരിശുദ്ധയായിട്ട് ജോസഫ് കണ്ടതുപോലെ സഭ കാണുകയും ജോസഫ് എങ്ങനെ കന്യാമറിയാമിനെ കണ്ടു ആ രീതിയിൽ തന്നെ സഭ കാണുകയും അവളെ വിശുദ്ധിയായി കാണുകയും ദൈവത്തിന്റെ അവളുടെ തെരഞ്ഞെടുപ്പ് നാം അക്സെപ്റ്റ് ചെയ്യുകയും ആ രീതിയിൽ അവളെ വിശുദ്ധിയായി തന്നെ നാം കാണുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമാണ് സഭയ്ക്കുള്ളത്. അതാണ് ദൈവമാതാവിന് സഭയിൽ നൽകുന്ന സ്ഥാനം, അതാണ് ദൈവമാതാവിന്റെ ശ്രേഷ്ഠത സഭയിലൂടെ വെളിപ്പെടുന്നത് മനസ്സിലാക്കുവാൻ തോന്നണം. ഈ ധ്യാനം പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായകസംഘം ഒരു ധ്യാനം ആരംഭിക്കുന്നത് തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായിരിക്കും.
പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രധാനമായിട്ട് നൽകുന്നത്. അമ്മളിക്കുട്ടി ക്ഷേമത്തിൽ രോഗം ബാധിച്ചിരിക്കുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞമ്മ പ്രത്യേകമായിട്ട് രോഗസൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മയിൽ ആരെങ്കിലും രോഗികളായിട്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിപ്പാണ്ടാക്കാവുന്ന പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കാം.
ഇപ്പോഴാണ് ഡോക്ടർ എൽഡോ എന്ന് പറഞ്ഞ ആള് ക്യാൻസറായി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഒരു ഒന്നര മാസമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്.
പേരെന്താ?
ഡോക്ടർ എൽഡോ.
ഡോക്ടർ എൽഡോ.
എൽഡോ മാത്യു.
എൽഡോ മാത്യു. ആരെങ്കിലും പേരില്ലെങ്കിൽ പാട്ട് ഗായക സംഘം പാട്ടാലോചിക്കും. അതിനുശേഷം ബഹുമാനപ്പെട്ട അച്ഛന് ജോർജ് വർഗീസിന് അതേ പ്രാർത്ഥന നടന്നതായിരിക്കും.
ദൈവമാതാവിനെ പ്രത്യേകമായി ഓർക്കുന്നതായ ഈ ബുധനാഴ്ചയുടെ ദിവസം സ്ലീബ നമസ്കാരത്തിലെ രാത്രി പ്രാർത്ഥനയുടെ ആദ്യത്തെ ബോവുസോ നമുക്ക് ചേർന്ന് പാടാം. പേജ് നമ്പർ 47. പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി പ്രാർത്ഥിച്ചാലും. പ്രാർത്ഥിച്ചാലും സൗഭാഗ്യവതി
നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പല ദേശത്തായിരിക്കുന്ന ഞങ്ങള് കർത്താവെ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയിൽ തലവണങ്ങുന്ന ഈ വേളയിൽ കഴിഞ്ഞകാല ജീവിതത്തിൽ ചുരിഞ്ഞിട്ട് എല്ലാ നന്മകൾക്കട്ട് അങ്ങയെ നന്ദിയോടെ സ്തുതിക്കുന്ന അതാ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ ജന്മദേശം വിട്ട് ഈ അന്യദേശത്ത് വന്നപ്പോൾ പിതാവായും മാതാവായും കൂടിരുന്ന് വഴി നടത്തി ഞങ്ങളെ അനുഗ്രഹിച്ചല്ലോ. നാഥാ, ചോദിച്ചതിലും യാചിച്ചതിലും ഉപരിയായി കർത്താവിന്റെ കൃപയിൽ തന്ന് ഞങ്ങളെ വഴി നടത്തിയല്ലോ. നാഥ, നല്ല ഭവനങ്ങൾ, കുടുംബങ്ങൾ, മക്കൾ, കൊച്ചുമക്കൾ എല്ലാവരെയും തന്നെ ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുള്ള നാഥ, എല്ലാത്തിനും കർത്താവേ ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശിഷ്ട ആയുസ് ദൈവസേന സമർപ്പിക്കാനും ദൈവ വഴിയിൽ കൂടി നടക്കുവാനും ദൈവീക കാര്യങ്ങൾ ചിന്തിക്കുവാനും അതിൽ കൂടെ പ്രവർത്തിക്കാൻ തക്കണം ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് ഒരിക്കൽ പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കാൻ തക്കണം കർത്താവേ. നിന്റെ വിജയശ്രീവായ ഞങ്ങളെ എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാചിപ്പിയെ നിങ്ങൾ കിട്ടും എന്നുള്ള വാക്ക് അടിയങ്ങൾ ഓർക്കുന്നാതാ. ലൗകിക ജീവിത സൗഭാഗ്യങ്ങളെക്കാൾ ഉപരിയായി ആത്മീയമായ നല്ലവലങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നാതാ. കർത്താവേ, ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹത്തിലും സത്യത്തിലും സന്തോഷമൊക്കെയും ജീവിക്കാൻ തക്കവണ്ണം ഞങ്ങൾ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. മറ്റുള്ള സഹോദരങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും ഞങ്ങൾ ഒരുക്കണമേ എന്നാതാ. അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രയാസങ്ങളോ തെറ്റുകളോ കുറ്റങ്ങളോ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഒരു ഭാഗത്ത് ആയിരങ്ങൾ വീണാലും വലത്തു ഭാഗത്ത് പതിനായിരം വീണാലും അവ നിങ്ങളെ കടുക്കയില്ല എന്ന് വാക്കടിയങ്ങൾ ഓർക്കുന്നാതാ. പിശാചിന്റെ വഴിയിൽ കൂടി നടക്കാതെ പൈശാചികമായ പ്രയാസങ്ങളും പ്രേരണകളും ജീവിതത്തിൽ ഉണ്ടാകാതെ ദൈവസന്നിധിയിൽ അടിയുറച്ച് ജീവിക്കാൻ തക്കണം ഞങ്ങളെ വഴിയൊരുക്കണമേ എന്നാതാ. കർത്താവ്, ഈ ലോകത്തിന് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം തരുന്ന സമാധാനം ശാശ്വതമല്ല എന്ന് കർത്താവ് പറഞ്ഞല്ലോ നാഥ. കർത്താവ്, യുദ്ധങ്ങളും യുദ്ധസ്തുതികളെ കുറിച്ച് കേൾക്കുന്നു. കർത്താവ്, അനേക രാജ്യങ്ങൾ തമ്മിൽ പ്രയാസങ്ങൾ മുന്നോട്ട് പോകുന്നാഥ. ഇസ്രയേലും സിറിയയിലും ഇറാഖിലും ഒക്കെ നടക്കുന്ന ക്രൂരതൽ കർത്താവ് അവിടുന്ന് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. കർത്താവ്, അവിടുന്ന് ഒരു ശമനം വരുത്തണമേ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പര സ്നേഹത്തിൽ കൂടെ സന്തോഷത്തോടെ ഈ ലോകത്തിലെല്ലാവരും ജീവിക്കാൻ തക്കണം കർത്താവെ. ഈ ലോകത്തെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറി കർത്താവെ സഭ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവാതിരുമനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കാൻ തക്കണം അവിടുന്ന് അനുഗ്രഹങ്ങൾ പൂർണ്ണമായും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ തിരുമേനിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സെമിനാരികൾ, ആശ്രമങ്ങൾ, കോൺവെന്റുകൾ, മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെല്ലാം അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും അവിടുന്ന് അനുഗ്രഹപ്രദമായി വഴി നടത്തണമേ എന്നാവാ. പ്രത്യേകിച്ച് അടിയങ്ങളെ ഭദ്രാസനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭദ്രാസന ആരംഭം വലിയ സമയം വരെയും കർത്താവിന് അനുഗ്രഹമുണ്ടായി. കഴിഞ്ഞ 5 വർഷക്കാലം കർത്താവ് അവിടുന്ന് വഴി നടത്തിയിട്ടുണ്ടെന്നാഥ. മുൻപോട്ടും കൂടുതലായിട്ട് ശക്തീകരിക്കണമേ. ഭദ്രാസന എല്ലാ പ്രവർത്തനങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭദ്രാസന നയിക്കുന്ന അസുഖിയ യോസിഫ് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തിയും അനുഗ്രഹവും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിലെ എല്ലാ ഇടവുകളെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ വൈദികരെയും കരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവേ. ഇടവയെ നയിക്കാൻ തക്കണമുള്ള എല്ലാ ആത്മീയമായ നൽവരങ്ങൾ വൈദികർക്ക് പ്രദാനം ചെയ്യണമെന്നാകാം. ഇടയിലെ എല്ലാ മക്കളെയും കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ ദൈവസേനയിൽ ജീവിക്കാൻ പ്രവർത്തിക്കാൻ തക്കണം നിന്റെ മക്കളെ ഒരുക്കണമേ, അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെയും വരുമ്പോഴും കർത്താവെ തളർന്നു പോകാതെ എന്റെ ദൈവത്താൽ ഈ പ്രയാസമാണ് നമ്മൾ ചാടിക്കടക്കുമെന്ന് വിശ്വാസത്തോടെ പറയാൻ തക്കണം എല്ലാ മക്കളെയും അവരൊരായിരിക്കുന്ന സ്ഥാനത്ത് വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, രോഗത്തിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേര് പറയപ്പെട്ട മക്കളും കർത്താവെ അല്ലാതെ അനേകർ ഹോസ്പിറ്റലായി ഭവനങ്ങളിലായി രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്നു. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായ ക്രിസ്തുവിനെ മാത്രം നോക്കി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരുകളും പ്രാർത്ഥനകളും അവിടുന്ന് കൈക്കൊള്ളും എന്ന് അടിയങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന ആളാ. നിന്റെ മക്കളെ തലോടണമേ, തൊട്ട് സൗഖ്യമാക്കണമേ. കഴിക്കുന്ന മരുന്നിൽ കൂട്ടും മറ്റും അദൃശ്യമായി അവിടുത്തെ സാന്നിധ്യം നിന്റെ മക്കളെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂരത്തും ചാരിത്തുമായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ മക്കളൊക്കെയും പല സ്ഥലങ്ങളിൽ ജോലിക്കായും പഠനങ്ങളായി പൂരിക്കുകയാണല്ലോ നാഥ. അവരൊക്കെ ആയിരിക്കുന്ന ഈ ലോക ജീവിതത്തിൽ പിശാചിന്റെ തടസ്സങ്ങളൊന്നും ഉണ്ടാകാതെ പിതാവായും മാതാവായും അവിടുന്ന് എന്റെ മക്കളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ വാങ്ങി പോയിരിക്കുന്നവരെ അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ മുകളിൽ വസിപ്പിക്കണമേ എന്നാകാം. സകലും അപ്പച്ച അങ്ങൾ മുമ്പാകെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരം മള്ളുമാറാകണമേ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന അറുഹായുടെ സംബന്ധവും അവാസവും ദൈവമേ ഞങ്ങൾ എല്ലാവരോടും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും പ്രത്യേകമായിട്ട് ആശുപത്രിയിലും ഭവനങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാ ഇപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
പ്രാർത്ഥനയില് സംബന്ധിച്ച എല്ലാവരോടും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ഇതിന് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവകയുടെ പുലിത്ത അലക്ഷ്യസ്വാമി ഓഫീസിനോടുള്ള നന്ദി സ്നേഹം കടപ്പാടും ഈ സമയത്ത് അറിയിക്കട്ടെ. അതുപോലെ തന്നെ തിരുവചന ശുശ്രൂഷ നിർവഹിച്ച ഭഗവാൻ ഭട്ട ഷാബോച്ചിനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ശ്രദ്ധിക്കുകയും വേണ്ട നേതൃത്വം കൊടുക്കുന്ന എല്ലാ ഭദ്രാസനത്തിലെ വൈദിക ശ്രേഷ്ഠയോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് അരമനയിൽ കൂടിയിരിക്കുന്ന സന്തോഷത്തിന്റെ നേതൃത്വത്തിൽ കൂടിയിരിക്കുന്ന ഗായക സംഘം, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥന ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം വാഴ്ത്തട്ടെ. അവരുടെയൊക്കെ പ്രാർത്ഥന ദൈവം കാണാൻ കൊണ്ടടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ് റെക്കോർഡ് ചെയ്യുന്ന മനോജ്. ഒന്നുകൊണ്ട് അറിയിപ്പോടെ ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഒന്ന്, നമുക്കറിയാം നമ്മുടെ ഉത്തരാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ നമ്മളൊരു ബാല്യജീവ വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരാസനത്തിൽ വിവാഹപ്രായം എത്തിയിരിക്കുന്ന പല കുട്ടികൾക്കും വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ആരെങ്കിലും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളുണ്ടെങ്കിൽ, പങ്കാളികൾ ലഭിക്കാനത്തക്കോണം ഇടയില്ലാതിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവരുടെ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസോ അത് നല്ല ഭദ്രാസനത്തിന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയിൽ അയച്ചു തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് എത്രയും പെട്ടെന്ന് ഇടാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളോട് ഈ കാര്യങ്ങളെ പറ്റി അത് ആവശ്യപ്പെടണം. അതുപോലെ തന്നെ ഭദ്രാസനത്തെ ആത്മഹത്യത്തിൽ നമ്മൾ നടത്തുന്ന ലവ് ഇൻഡീഡ് എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രോഗ്രാം ഒരുപാട് പാവങ്ങളെ സഹായിക്കുവാനും പ്രത്യേകിച്ച് എഡ്യൂക്കേഷനൊക്കെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഉദ്ദേശത്തോടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഒരു ചാരിറ്റി സംവിധാനമാണ്. കഴിവതും ആ കാര്യങ്ങളൊക്കെയും എല്ലാവരുടെ സ്നേഹവും സഹകരണ സഹായവും ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അപേക്ഷിക്കുന്നു. എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദൈവം ഏകരമായിട്ട് എനിക്ക് മാറാട്ടെ.